2020 December 13 ഞായർ, വാരാന്ത്യ കൗമുദി 1 പേജിൽ നിന്ന് ഏകതാരം. അന്നും ഇന്നും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്ന പേര് ഇംഗ്ലീഷിലും തമിഴിലുമായി എഴുതി കാണിക്കുമ്പോൾ തിയേറ്ററുകൾക്കുള്ളിൽ കിടുങ്ങുമാർ ഉച്ചത്തിൽ തലൈവാ തലൈവാ വിളിമുഴങ്ങും. മാസല്ലാത്തൊരു എൻട്രിയില്ല സൂപ്പർ സ്റ്റാറിന്. പഞ്ചില്ലാത്ത ഡയലോഗുകളും ആ ജീവിതത്തിലില്ല. സ്റ്റൈൽ മനന് 70. ഫീച്ചർ തയ്യാറാക്കിയത് കോവളം സതീഷ് കുമാർ. കബാലിയുടെ ജയിൽ മോചന ദിവസം. സെല്ലിൽ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്ന കബാലി അവിടെ നിന്നും പുറത്തിറങ്ങി. പിന്നെ രണ്ട് ചുവട് പിന്നോട്ട് വച്ച് വാതിലിന്റെ മുകളിലെ കമ്പിയിൽ ചാടിപ്പിടിച്ച് രണ്ട് പുള്ളപ്പെടുക്കുന്നുണ്ട്. പിന്നീടാണ് കോട്ടൊക്കെ ഇട്ട് സ്റ്റൈലായിട്ടുള്ള നടപ്പ്. ഈ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ രജനിക്ക് പ്രായം 66. അവിടെ നിന്നും പേട്ടയിലെത്തുമ്പോൾ ആദ്യ സീനിൽ തന്നെ വീണിടത്ത് നിന്നും എണീറ്റ് വില്ലന് പിന്നിൽ സംഹാരരുദ്രനായി നിൽക്കുന്ന കാളി. ഞാൻ വീഴുവേനെന്ന് നിനത്തായോ എന്ന് ചോദിച്ച് അവനെയും നിലംപരിശാക്കുന്ന രജനിയുടെ കഥാപാത്രം. അപ്പോൾ പ്രായം 68. വെടിയുണ്ടകൾക്ക് നടുവിലൂടെ ഓടിച്ചാടി ഇറങ്ങുന്ന ആദിത്യ അരുണാചലം IPS. ദർബാറിൽ ആടിത്തകർത്ത് അഭിനയിച്ചപ്പോൾ രജനിക്ക് പ്രായം 69. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ അണ്ണാത്തെ പൂർത്തിയാക്കാൻ രജനി ഇറങ്ങുമ്പോൾ പ്രായം 70 പൂർത്തിയായിരിക്കും. രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് നിയമസഭാ മത്സരത്തിന് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴും സിനിമ രജനിക്കൊപ്പം ഉണ്ടാകും. തിരഞ്ഞെടുപ്പിന്റെ ഫലം എന്തായാലും അടുത്ത വർഷം ചന്ദ്രമുഖി സെക്കൻഡിൽ അഭിനയിക്കുമെന്നും രജനി സംവിധായകൻ P. Vasu വാക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊരാഗ്രഹം കൂടി അദ്ദേഹത്തിനുണ്ട്, ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രമാകണം. ലൗകിക ആത്മീയ സംഘർഷങ്ങൾക്കിടയിലൂടെ ഇന്നലെ രജനീകാന്ത് മനുഷ്യജന്മത്തിന്റെ 7 പതിറ്റാണ്ടുകൾ പിന്നിട്ടു എന്ന് പറഞ്ഞാൽ അതിൽ അവിശ്വസനീയത ഒന്നും ആരാധകർക്ക് അനുഭവപ്പെടില്ല. കാരണം പ്രായത്തിന്റെ ജരാനരകളും തൊലിയുടെ ചുളുങ്ങലുമൊന്നും രജനി ഒരിക്കലും മറച്ചു വച്ചിട്ടില്ല. മേക്കപ്പ് ഇടുമ്പോൾ മാത്രമാണ് അദ്ദേഹം താരമാകുന്നത്, അല്ലാത്തപ്പോൾ സാധാരണ മനുതൻ. ഇങ്ങനെയൊക്കെ ജീവിക്കാൻ രജനിക്ക് മാത്രമേ കഴിയൂ. ഈ ജീവിത രീതിയാണ് രജനിയെ വേറിട്ടതാക്കുന്നതും പ്രവചനങ്ങൾക്ക് അതീതനാക്കുന്നതും. ഇതുവരെ 2 രജനീകാന്തിന് ഇനി 3 വരും. ഇതുവരെ കണ്ടത് വിഗ്ഗുവയ്ക്കാതെ നരമറച്ചുവയ്ക്കാതെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒറിജിനൽ രജനീകാന്തിനെയും എന്തിരനായും പ്രതികാരദാഹിയായും ഏഴൈത്തോഴനായും തിരശീലയിൽ പ്രത്യക്ഷപ്പെടുന്ന സൂപ്പർ താരത്തെയുമാണ്. ഇനി കാണാനിരിക്കുന്നത് പൊതുയോഗങ്ങളെ ഇളക്കി മറിക്കുന്ന, പ്രതിസന്ധികൾക്ക് പ്രശ്നം നിർദ്ദേശിക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ വേഷമാണ്. രജനീകാന്തിന്റെ ജീവിതത്തിലുടനീളം ലൗകിക ആത്മീയ സംഘർഷം കാണാം. രാമോജി റാവു ഗേക്വാദിന്റെയും ജിജാഭായിയുടെയും മകനായി ജനിച്ച കുഞ്ഞിന് അത്ഭുത സിദ്ധിയുണ്ടെന്ന് രക്ഷിതാക്കൾ തന്നെ വിശ്വസിക്കുന്നിടത്തു തുടങ്ങുന്നു ആ ആത്മീയത. പിന്നീട് പലവട്ടം സന്യാസത്തിലേക്കുള്ള വഴി രജനി തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ കൂടുതൽ പോപ്പുലറാകാൻ ശ്രമിക്കുന്ന മനസ്സിന്റെ മറ്റൊരു പാതി സിനിമയിലെ മായിക ലോകത്ത് പിടിച്ചു നിർത്തി. 2002 താൻ ആത്മീയ ജീവിതത്തിലേക്ക് പോവുകയാണെന്ന് താരം തീരുമാനിച്ചതായി വാർത്തകളുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവേശം പ്രഖ്യാപിക്കുകയാണെങ്കിൽ തന്റെ ആദർശം വ്യക്തമാക്കുന്ന ബാബ എന്ന ചിത്രത്തിന് ശേഷമായിരിക്കും അഭിനയം നിർത്തുക എന്നായിരുന്നു അന്ന് പറഞ്ഞത്. രജനിയുടെ മനസ്സിലെ ആത്മീയ ലൗകിക സംഘർഷം ഒരു പരിധിവരെ ആ സിനിമയിലൂടെ കാട്ടിയിട്ടുമുണ്ട്. ചിത്രത്തിന്റെ വിജയത്തോടെ അഭിനയം നിർത്തുമെന്ന് രജനീകാന്ത് പറഞ്ഞതോടെ പടം പരാജയപ്പെടുത്താൻ ആരാധകരും തീരുമാനിച്ചു. അങ്ങനെ ബാബ പൊട്ടി. ആ സിനിമയിൽ കാണിച്ച മുദ്രയാണ് താൻ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനത്തിലും രജനീകാന്ത് ഉയർത്തിക്കാട്ടിയത്. ബാബ പൊളിഞ്ഞുവെങ്കിലും അതിലെ ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരുവേൻ എന്ന ഡയലോഗ് ഇന്നും പ്രയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. രജനി സിനിമയിലേക്ക് തിരിച്ചെത്തിയത് 2005 ചന്ദ്രമുഖിയിലൂടെയായിരുന്നു. അന്നുവരെയുള്ള എല്ലാ കളക്ഷൻ റെക്കോർഡുകളും തകർത്തെറിയപ്പെട്ടു. സിനിമ വിജയിപ്പിക്കാൻ സംവിധായകനെയും മറ്റ് താരങ്ങളെയും കൂട്ടി പ്രമോഷൻ പരിപാടികൾക്ക് രജനീകാന്ത് പോകാറില്ല. അത് തങ്ങളുടെ കടമയാണെന്ന് കണ്ട് ആരാധകർ പ്രവർത്തിക്കും. എന്നും എന്നും സ്റ്റൈൽ മന്നൻ. അന്നും ഇന്നും സൂപ്പർ സ്റ്റാർ രജനി എന്ന പേര് ഇംഗ്ലീഷിലും തമിഴിലുമായി എഴുതി കാണിക്കുമ്പോൾ തിയേറ്ററുകൾ കിടുങ്ങുമാർ ഉച്ചത്തിൽ തലൈവാ തലൈവാ വിളിമുഴങ്ങും. മാസല്ലാത്തൊരു എൻട്രിയില്ല സൂപ്പർ സ്റ്റാറിന്. പഞ്ചില്ലാത്ത ഡയലോഗുകളും ആ താര ജീവിതത്തിലില്ല. രജനിയുടെ മുഖം കണ്ടാൽ തിയേറ്ററിൽ ആർപ്പ് വിളികൾ മുഴങ്ങും. സ്ക്രീനിൽ രജനീകാന്ത് കരയുന്നത് കണ്ടാൽ പ്രേക്ഷകരും കരയും. ചിരിക്കുന്നത് കണ്ടാൽ ചിരിക്കും. ഡാൻസ് ചെയ്യുമ്പോൾ കൂടെയാടും. ജപ്പാനിൽ രജനിയുടെ സിനിമകൾ തകർത്തോടും. ശിവാജി സിനിമയുടെ വിതരണാവകാശം സ്വന്തമാക്കാൻ അമേരിക്കയിൽ പോലും മത്സരമുണ്ടായിരുന്നു. അഭിനയിച്ച സിനിമകളെ വെല്ലുന്നതാണ് രജനീകാന്തിന്റെ യഥാർത്ഥ ജീവിതം. കൊടും പട്ടിണിയുടെ ബാല്യം, ജീവിക്കാൻ കൂലിയായി മാറിയ യൗവനം. മൈസൂരിലെ മറാത്ത കുടുംബത്തിൽ ജനിച്ച ശിവാജി റാവുവിന് സിനിമയ്ക്ക് മുമ്പുള്ള ജീവിതം മുൾവഴികൾ നിറഞ്ഞതായിരുന്നു. ജീവിതത്തിന്റെ നെരിപ്പോടിൽ കലയെ സ്ഫുടം ചെയ്തെടുത്ത് നാടകത്തിലൂടെ തുടക്കം. ഏവർക്കും അറിവുള്ളതുപോലെ ഒരു ബസ് കണ്ടക്ടറായിട്ടാണ് രജനി ജീവിതം തുടങ്ങുന്നത്. രാവിലെ ജോലിയും രാത്രിയിൽ നാടകവും, അതായിരുന്നു രീതി. തൊപ്പി മുനിയപ്പയാണ് നാടകത്തിൽ അഭിനയിക്കാൻ ആദ്യമായി അവസരം നൽകുന്നത്. മിക്കതും പുരാണ കഥകൾ. അതിൽ രജനിക്ക് കിട്ടിയതാകട്ടെ വില്ലൻ വേഷങ്ങളും. മഹാഭാരതമാണ് കഥയെങ്കിൽ ദുര്യോധനൻ രചനയായിരിക്കും. പക്ഷേ ദുര്യോധനനെ അവതരിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ശൈലിയുണ്ടായിരുന്നു. ഒരു സ്റ്റൈൽ, വില്ലനിലെ സ്റ്റൈൽ കണ്ട് നാടക സദസ് കൈയടിച്ചിടത്ത് നിന്നാണ് ഇപ്പോഴും അലയടിക്കുന്ന ആ കരഘോഷത്തിന്റെ തുടക്കം. ഈ തിരക്കിലും 1973 മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാർട്ട് ടൈമായി പഠിക്കാനും ചേർന്നു. അവിടെ വയ്ക്കെ ബാലചന്ദറിനെ കാണുന്നതും അദ്ദേഹം സിനിമയിലേക്ക് ശിവാജി റാവുവിനെ ക്ഷണിക്കുന്നതും. ബാലചന്ദ്രാണ് പേര് രജനീകാന്ത് എന്നാക്കിയത്. അപൂർവ രാഗങ്ങളിലെ 15 മിനിറ്റ് ദൈർഘ്യമുള്ള വില്ലൻ വേഷം. 3 ദേശീയ പുരസ്കാരങ്ങളാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ശിവാജി റാവു എന്ന ബസ് കണ്ടക്ടറിൽ നിന്നും രജനീകാന്ത് നടനിലേക്കുള്ള ജൈത്രയാത്രയുടെ തുടക്കം അതായിരുന്നു. 1975 റിലീസായ അപൂർവ രാഗങ്ങൾക്ക് ശേഷം കന്നഡയിലും വില്ലൻ വേഷങ്ങൾ. കഥാസംഗമയിൽ അന്ധയായ പെൺകുട്ടിയെ മാനഭംഗം ചെയ്യുന്ന വില്ലന്റെ വേഷം രജനിക്ക് സൂപ്പർ വില്ലൻ പരിവേഷം നൽകി. അതിനുശേഷം കമൽഹാസനൊപ്പം 16 വയതിനിലെ നായകൻ കമൽ, നായിക ശ്രീദേവി, വില്ലൻ രജനി എന്ന കൂട്ടുകെട്ട് തമിഴ് സിനിമയിലെ തന്നെ ഹിറ്റ് കൂട്ടുകെട്ടായിരുന്നു. സൂപ്പർ സ്റ്റാർ ആക്കിയ ഭൈരവി. രജനീകാന്ത് സൂപ്പർ സ്റ്റാർ ആയിട്ട് 42 വർഷം കഴിഞ്ഞു. മുത്തുരാമൻ സംവിധാനം ചെയ്ത 6 ൽ 60 വരടയിലാണ് രജനീകാന്ത് ആദ്യമായി നായകനാകുന്നത്. സഹോദരങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്ന സഹോദരനെ തമിഴ്നാട്ടുകാർ നെഞ്ചിലേറ്റി. ഇത്തരത്തിലുള്ള ത്യാഗങ്ങളിലൂടെ കടന്നുപോകുന്ന കഥാപാത്രങ്ങൾ പിന്നീട് പലവട്ടം രജനി അഭിനയിച്ചിട്ടുണ്ട്. എം ഭാസ്കർ സംവിധാനം ചെയ്ത ഭൈരവിയിൽ ആക്ഷൻ ഹീറോ വേഷമായിരുന്നു രജനീകാന്തിന്. ആ ചിത്രം 1978 ജൂൺ 8 റിലീസായി. സഹോദരിയുടെ കൊലപാതകത്തിന് പകരം വീട്ടാനിറങ്ങുന്ന മൂകയ്യായ്ക്ക് വലതുകാൽ നഷ്ടപ്പെടുന്നു. പിന്നീട് കൃത്രിമകാലിന്റെ സഹായത്തോടെ പ്രതികാരം ചെയ്യുന്ന കഥാപാത്രം. കണ്ണുകളെ ഈറനണിയിക്കുന്ന നിരവധി രംഗങ്ങളുള്ള ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തോടെ രജനി സൂപ്പർ സ്റ്റാറായി. രജനിയുടെ നായികയായ ഭൈരവിയെ അവതരിപ്പിച്ചത് ഗീതയായിരുന്നു. 80കളിലെ സൂപ്പർ ഹിറ്റുകളിലൂടെ തമിഴ് സിനിമയിലെ താരരാജാവിന്റെ ചെങ്കോലും കിരീടവും രജനി സ്വന്തമാക്കി. 1983 അമിതാഭ് ബച്ചനും ഹേമമാലിനിക്കുമൊപ്പം അന്താ കാനൂൻ എന്ന ചിത്രത്തിലൂടെ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചു. എങ്കിലും തമിഴ് മണ്ണിനോട് തന്നെയായിരുന്നു രജനിക്കെന്നും പ്രിയം. അതിമാനുഷികതയ്ക്കൊപ്പം മണ്ണിന്റെ മണമുള്ള കഥകളാണ് രജനി ചെയ്തതിൽ കൂടുതലും. ദളപതി, മന്നൻ, വീര, ഭാഷ, മുത്തു, അരുണാചലം, പടയപ്പ തുടങ്ങി ഈ ഹിറ്റ് ചിത്രങ്ങളുടെ ഘോഷയാത്രയായിരുന്നു രജനിക്ക് 90കൾ. രജനിയുടെ മുത്തുവാണ് ജാപ്പനീസ് ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യുന്ന ആദ്യ തമിഴ് ചിത്രം. മുത്തു ദ ഡാൻസിംഗ് മഹാരാജ എന്ന ചിത്രം ജപ്പാനിലും വൻ ഹിറ്റ്. സൗത്ത് ആഫ്രിക്കയിലും UK ബോക്സ് ഓഫീസ് റെക്കോർഡ് ഭേദിച്ച 10 മികച്ച സിനിമകളുടെ കൂട്ടത്തിലായിരുന്നു 2007 ഇറങ്ങിയ ശിവാജിയുടെ സ്ഥാനം. കബാലി സിനിമ കണ്ടതോടെ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരം മാത്യു ഹെയ്ഡൻ രജനിയുടെ ഫാനായി. ഭൈരവി സിനിമയുടെ നിർമ്മാതാവും കഥാകൃത്തുമായ കൈജ്ഞാനം ഒരു വീട് പോലുമില്ലാതെ ദുരിതത്തിലാണെന്ന് നടൻ ശിവകുമാറിൽ നിന്നറിഞ്ഞ ഉടൻ കലൈജ്ഞാനത്തെ തേടി അവിടെ എത്തി 1 കോടി രൂപയുടെ വീട് നൽകി. കോവിഡ് വന്നപ്പോൾ ജോലി നഷ്ടപ്പെട്ട സിനിമാ തൊഴിലാളികൾക്കായി നൽകിയത് 50 ലക്ഷം രൂപ. വന്ന വഴികൾ ഒരിക്കൽ പോലും രജനി മറന്നിട്ടില്ല. ഇന്നും സമയം കിട്ടിയാൽ പഴയ സുഹൃത്തുക്കളെ രജനി കാണും, സൗഹൃദം കാത്തുസൂക്ഷിക്കും. സുഹൃത്തുക്കളിൽ ഒരാൾ തമാശയായി പറഞ്ഞിട്ടുണ്ട്, രജനി ചെയ്യുന്ന സേവനങ്ങളുടെ കണക്കെടുതാൻ ഗിന്നസ് ബുക്ക് പോരാ എന്ന്. ചെന്നൈ വെള്ളപ്പൊക്കത്തിന്റെ സമയത്തും ലോകം രജനിയിലെ മനുഷ്യസ്നേഹിയെ കണ്ടതാണ്. ഒരു ജനത മുഴുവൻ ദൈവതുല്യനായി ആരാധിക്കുന്ന രജനീകാന്തിന് പത്മവിഭൂഷൺ നൽകാൻ വൈകിയത് എന്താണെന്ന ചിന്ത മാത്രമാണ് തമിഴ്നാട്ടുകാർക്കുള്ളത്. ട്രോളുകൾ പറയും പോലെ രജനിക്കല്ല പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത്, പത്മവിഭൂഷണിന് ലഭിച്ച ബഹുമതിയാണ് രജനി. തലൈവർ മുതൽവനാകുമോ. 1998 സംവിധായകൻ ശങ്കർ രജനീകാന്തിനോട് ഒരു സിനിമയുടെ കഥ പറഞ്ഞു. മാധ്യമപ്രവർത്തകനായ ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ദിവസം മാത്രം മുഖ്യമന്ത്രിയാകുന്നതും പിന്നീട് അദ്ദേഹം സ്വന്തം പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിലൂടെ മുഖ്യമന്ത്രിയായി തമിഴ്നാട്ടിൽ ശാന്തിയും സദ്ഭരണവും ഉണ്ടാക്കുന്നതാണ് കഥ. പക്ഷേ അന്ന് രജനീകാന്ത് ആ സിനിമയിൽ അഭിനയിക്കാൻ തയ്യാറായില്ല. 1996 രജനിയെ മുഖ്യമന്ത്രിയായി കാണാൻ ആരാധകർ കൊതിച്ചിരുന്നു. അപ്പോഴും ആ ട്രെൻഡ് നിലനിൽക്കുന്നതിനാൽ മുഖ്യമന്ത്രിയാകുന്ന വേഷം വേണ്ടെന്ന് വെച്ചു. ശേഷം ശങ്കർ നടൻ അർജുനന് ഈ വേഷം നൽകി. മുതൽവൻ 99 ഏറ്റവും വലിയ ഹിറ്റായി. അന്ന് രജനി മുതൽവനിൽ അഭിനയിച്ചിരുന്നുവെങ്കിൽ രാഷ്ട്രീയ പ്രവേശം ഇത്രയും വൈകില്ലായിരുന്നുവെന്നാണ് പൊതുവെയുള്ള നിരീക്ഷണം. മാത്രമല്ല രാഷ്ട്രീയ ഭാവിക്ക് ഏറെ ഗുണകരമായി മാറുകയും ചെയ്യുമായിരുന്നു. സൂപ്പർ ഹിറ്റായ കബാലിയിൽ സംവിധായകൻ രജനിയെ കൊണ്ട് ചില രാഷ്ട്രീയ സംഭാഷണങ്ങൾ പറയിക്കുന്നുണ്ട്. ഗാന്ധിജി പാശ്ചാത്യ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചതും അംബേദ്കർ എപ്പോഴും സ്യൂട്ട് ധരിച്ചതും രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ നേടാനായിരുന്നുവെന്നാണ് കബാലി പറയുന്നത്. രജനിയുടെ രാഷ്ട്രീയ പ്രവേശത്തോടെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചിത്രം മാറുമോ എന്നറിയാൻ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം.